ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയും രാജ്യസഭയും തിങ്കളാഴ്ച വീണ്ടും ചേരും. വിരമിക്കുന്ന 59 അംഗങ്ങൾക്ക് യാത്രയയപ്പ് നൽകി രാജ്യസഭ. 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും സുഗമമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനായി 25 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടെടുപ്പിന് ഇനി 22 ദിവസം. രാജ്യത്ത് അസംസ്കൃത എണ്ണ ലഭ്യത സാധാരണ നിലയിലാണെന്ന് കേന്ദ്ര സർക്കാർ. അസംസ്കൃത എണ്ണയുമായി ഒരു ഇന്ത്യൻ കപ്പൽ കൂടി മുന്ദ്ര തുറമുഖത്തെത്തി. സേവന ഏകീകരണം, സുതാര്യത എന്നിവ ഉറപ്പാക്കുന്നതിന് വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് വ്യോമയാന മന്ത്രാലയം. ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾക്ക് നേരെയുണ്ടായ US ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയും രാജ്യസഭയും തിങ്കളാഴ്ച വീണ്ടും ചേരും. കാലാവധി പൂർത്തിയാക്കിയ 9 വനിതകൾ ഉൾപ്പെടെ 59 അംഗങ്ങൾക്ക് രാജ്യസഭ യാത്രയയപ്പ് നൽകി. 20 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് വിരമിച്ചത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വിഷയം പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി ലോക്സഭ ദീർഘിപ്പിച്ചു. വർഷകാല സമ്മേളനത്തിലെ അവസാന ആഴ്ചയിലെ ആദ്യ ദിവസം വരെയാണ് നീട്ടിയത്. സമിതി അധ്യക്ഷൻ PV ചൌധരി അവതരിപ്പിച്ച പ്രമേയം ശബ്ദവോട്ടോടെ സഭ പാസാക്കുകയായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗം പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികൾ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ സംബന്ധിച്ച വിവരങ്ങൾ സമിതിയെ ധരിപ്പിക്കും. മുതിർന്ന കോൺഗ്രസ് MP ശശി തരൂരാണ് സമിതിയുടെ അധ്യക്ഷൻ. 81,000 മെട്രിക് ടൺ അസംസ്കൃത എണ്ണയുമായി ഇന്ത്യൻ കപ്പലായ ജഗ്ലഡ്കി ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തെത്തി. UAEയിൽ നിന്നാണ് അസംസ്കൃത എണ്ണ എത്തിച്ചത്. നേരത്തെ LPGയുമായി ശിവാലിക്, നന്ദാദേവി എന്നീ കപ്പലുകൾ ഗുജറാത്തിലെ തുറമുഖങ്ങളിൽ എത്തിയിരുന്നു. രാജ്യത്ത് അസംസ്കൃത എണ്ണ ലഭ്യത സാധാരണ നിലയിലാണെന്നും എണ്ണ ശുദ്ധീകരണശാലകൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. LPG ഉൽപാദനം 40% വർദ്ധിപ്പിച്ചതായും ശ്രീമതി സുജാത ശർമ്മ പറഞ്ഞു.
ക്രൂഡ് അവൈലബിലിറ്റി സാമാന്യ ഹെ, റിഫൈനറീസ് ഉച്ചതം കപ്പാസിറ്റി പർ ഓപ്പറേറ്റ് കർ രഹി ഹെ. ഡൊമസ്റ്റിക് LPG പ്രൊഡക്ഷൻ ഹാസ് ഇൻക്രീസ്ഡ് ബൈ 40%. റിട്ടെയിൽ ഔട്ട്ലെറ്റ്സ് പർ കോയി ഡ്രൈ ഔട്ട് റിപ്പോർട്ടഡ് നഹി ഹെ. ഓർ പെട്രോൾ പമ്പ്സ് പർ എഡിക്വേറ്റ് സ്റ്റോക്സ് പെട്രോൾ ഓർ ഡീസൽ കെ അവൈലബിൾ ഹെ. നാച്ചുറൽ ഗ്യാസ് കെ സംബന്ധ മേ ജൈസ കി ആപ് ജാനത്തെ ഹെ, PNG ഓർ CNG ഫോർ ട്രാൻസ്പോർട്ട് 100% വിതൌട്ട് എനി കട്ട് കൺസ്യൂമേഴ്സ് കോ അവൈലബിൾ കരായാ ജാ റഹാ ഹെ.
പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള വാണിജ്യ LPGകളുടെ വിഹിതം 20-30% വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. LPGയിൽ നിന്നും PNGയിലേക്കുള്ള ദീർഘകാല മാറ്റത്തിന് ഇത് സഹായകമാകുമെന്ന് ചീഫ് സെക്രട്ടറിമാർക്കയച്ച കത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം സെക്രട്ടറി നീരജ് മിത്തൽ അറിയിച്ചു. LPG ഉപഭോഗം കുറയ്ക്കുന്നതിനും PNG വ്യാപനം വർദ്ധിപ്പിക്കുന്നതിനും പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള എണ്ണ വിതരണത്തിൽ നിർണായക സ്ഥാനമുള്ള ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾക്ക് നേരെ US ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമായി. ഇറാനിലെ ബുഷേർ ആണവ കേന്ദ്രത്തിന് സമീപവും ആക്രമണമുണ്ടായി. അതേസമയം രാജ്യത്തേക്ക് വന്ന ബാലിസ്റ്റിക് മിസൈൽ സൌദി പ്രതിരോധിച്ചെങ്കിലും അവശിഷ്ടങ്ങൾ പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളത്തിന് സമീപം വീണു. എന്നാൽ ആളപായമില്ല. ലെബനന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു, 24 പേർക്ക് പരിക്കേറ്റു. മുന്നറിയിപ്പുകൾ ഇല്ലാതെയാണ് ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് ലെബനൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് കിരീടാവകാശിയുമായി ടെലഫോണിൽ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചു. കുവൈറ്റിന്റെ പരമാധികാരത്തിനും പ്രാദേശിക സമഗ്രതയ്ക്കും നേരെയുള്ള ആക്രമണങ്ങളെ ഇന്ത്യ അപലപിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. യാത്രക്കാരുടെ സൌകര്യം, സേവനങ്ങളിലെ ഏകീകരണം, സുതാര്യത എന്നിവ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വിമാനങ്ങളിൽ കുറഞ്ഞത് 60% സീറ്റുകളെങ്കിലും അധിക ചാർജ് ഈടാക്കാതെ യാത്രക്കാർക്ക് അനുവദിക്കണമെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ഒരേ PNRൽ യാത്ര ചെയ്യുന്നവരെ അടുത്തടുത്ത സീറ്റുകളിൽ ഒരുമിച്ച് ഇരുത്താനുള്ള സൌകര്യങ്ങൾ ഒരുക്കണം. കായിക ഉപകരണങ്ങളും സംഗീതോപകരണങ്ങളും കൊണ്ടുപോകുന്നതിന് സുഗമമായ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാരുടെ അടിയന്തര യോഗം ഇന്ന് സൌദി അറേബ്യയിലെ റിയാദിൽ ചേരും. രാജ്യങ്ങൾക്കിടയിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിനുമാണ് യോഗം ചേരുന്നത്. 6G മൊബൈൽ ശൃംഖലയ്ക്കുള്ള പ്രവർത്തനങ്ങളുമായി ഇന്ത്യ മുന്നോട്ടു പോകുകയാണെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ന്യൂഡൽഹിയിൽ 6G ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ശില്പശാലയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ടെലികോം മേഖലയിൽ ഏറെ മുന്നേറുന്ന ഇന്ത്യയിൽ പ്രതിമാസം 20 ബില്യൺ ഡിജിറ്റൽ ഇടപാടുകളാണ് നടക്കുന്നതെന്നും ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ അറിയിച്ചു.
The world is today at the threshold of a new technological epoch, an era of 6G that will not only merely represent exponential jumps in speed and latency. This new exponential leap goes beyond connectivity. It relates to the concepts of intelligence, the concept of immersiveness, and the concept of limitless possibilities. Today India does close to about 20 billion transactions per month. India has become the leader in digital transactions across the world.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
നാല് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി 25 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 832 നിയമസഭാ മണ്ഡലങ്ങളിലായി 1000-ൽ അധികം കേന്ദ്ര നിരീക്ഷകരെയും നിയോഗിച്ചിട്ടുണ്ട്. 557 പൊതുനിരീക്ഷകരും 188 പോലീസ് നിരീക്ഷകരും 366 ചെലവ് നിരീക്ഷകരും ഇതിൽ ഉൾപ്പെടുന്നു. വോട്ടെണ്ണലിനായി 15,000 മൈക്രോ നിരീക്ഷകരെയും കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ. പ്രചാരണ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രമുഖ പാർട്ടികളെല്ലാം തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇതിനകം പുറത്തിറക്കി. CPIM 81 സ്ഥാനാർത്ഥികളുടെയും കോൺഗ്രസ് 55 പേരുടെയും BJP 47 സ്ഥാനാർത്ഥികളുടെയും പട്ടികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറക്കിയത്. 25 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ CPIയും മുസ്ലിം ലീഗും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 23 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. 9 April വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 4 May നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് നിരീക്ഷിക്കുന്നതിനും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനുമായി ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് സംവിധാനം തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തനമാരംഭിച്ചു. തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷകർ, ഫ്ളയിംഗ് സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, വീഡിയോ സർവൈലൻസ് ടീം എന്നീ സംവിധാനങ്ങളാണ് പ്രവർത്തനം തുടങ്ങിയത്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് സിവിജിൽ ആപ്പ് വഴി ലഭിക്കുന്ന പരാതികളിൽ 100 മിനിറ്റിനുള്ളിൽ പരിഹാരം ലഭ്യമാക്കാൻ നടപടികൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച് ECI നെറ്റിലെ സിവിജിൽ ആപ്പ് വഴി പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും നൽകുന്ന പരാതികളിൽ 100 മിനിറ്റിനുള്ളിൽ പരിഹാരം ലഭ്യമാക്കുന്നു എന്നുറപ്പാക്കാൻ പ്രത്യേക സംഘങ്ങളെ നിയമിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലായി 5,173 ഫ്ളയിംഗ് സ്ക്വാഡുകളെയാണ് നിയമിച്ചിട്ടുള്ളത്. പ്രചാരണത്തോടനുബന്ധിച്ച് മൈതാനങ്ങൾ, ഹെലിപ്പാഡുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ അനുവദിക്കുന്നതിന് ECI നെറ്റിൽ സുവിധ മോഡ്യൂളും ലഭ്യമാക്കിയിട്ടുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോലീസ് നിരീക്ഷകരും ഇന്നു മുതൽ എത്തിത്തുടങ്ങും.
കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇടിമിന്നൽ സാധ്യത മനസ്സിലാക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ദാമിനി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് കാഴ്ച പരിമിതരുടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. റീജിയണൽ കാൻസർ സെന്ററിലേക്കുള്ള ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയും രാജ്യസഭയും തിങ്കളാഴ്ച വീണ്ടും ചേരും. വിരമിക്കുന്ന 59 അംഗങ്ങൾക്ക് യാത്രാ അയപ്പ് നൽകി രാജ്യസഭ. 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും സുഗമമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനായി 25 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടെടുപ്പിന് ഇനി 22 ദിവസം. രാജ്യത്ത് അസംസ്കൃത എണ്ണ ലഭ്യത സാധാരണ നിലയിലാണെന്ന് കേന്ദ്ര സർക്കാർ. അസംസ്കൃത എണ്ണയുമായി ഒരു ഇന്ത്യൻ കപ്പൽ കൂടി മുന്ദ്ര തുറമുഖത്തെത്തി. സേവന ഏകീകരണം, സുതാര്യത എന്നിവ ഉറപ്പാക്കുന്നതിന് വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് വ്യോമയാന മന്ത്രാലയം. ഹോർമൂസ് കടലിരിക്കുന്ന സമീപം ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾക്ക് നേരെയുണ്ടായ യു എസ് ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.